السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. بهمان الله سهودر انجلي ستي وشواسي غلي الله سبحانه وتعالى يودي مهتايا فضلنا الأمن مهتايا نقرهتال إن إن شاء الله نمولي سمساري كان نمولي پڑيكان ويندي آرمي كندا لنجل പഠിക്കുന്നത് അൽ അർബഊന നവവിയിലെ അവസാനത്തെ ഹദീസാണ്, 42-ാമത്തെ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹമാണ്. അല്ലാഹു നമ്മൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മോട് പറഞ്ഞതുപോലെ വ ഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തിട്ടപ്പെടുത്താൻ സാധ്യമല്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ തന്നെ ആ റബ്ബ് നമ്മൾക്ക് നൽകിയിരിക്കുന്ന ധാരാളം അനുഗ്രഹങ്ങളിൽ പെട്ട ഒരു അനുഗ്രഹമാണ് ഈ കിതാബ് നമ്മൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത്. ഇന്ന് ഇൻഷാഅല്ലാഹ് അൽ അർബഊന നവവിയിലെ അവസാനത്തെ 42-ാമത്തെ ഹദീസാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ചിലരൊക്കെ അൽ അർബഊന നവവിയ എന്ന പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് കരുതുക, അല്ലെങ്കിൽ പലരും ധരിച്ചിട്ടുള്ളത് അതിൻ്റെ അകത്ത് 40 ഹദീസ് എന്നാണ്. വാസ്തവത്തിൽ അത് 40 അല്ല, 42 ഹദീസാണ്. പക്ഷേ അറബികളൊക്കെ പൊതുവെ അവരുടെ സംസാരത്തിൽ നമ്മൾ പൊതുവെ പറയാറുള്ളത് പോലെ 42, നമ്മൾ ചിലപ്പോൾ 40 എന്ന് പറയും. ഉദാഹരണത്തിന് മനസ്സിലാകാൻ, സമയത്ര എന്ന് ചോദിച്ചാൽ 7:32 ആണെങ്കിൽ നമ്മൾ ചിലപ്പം പറയും 7:30 ആണ്, 7:30 ആണ്. ആ ഒരു രീതിയിൽ ആ ഒരു രണ്ടെണ്ണത്തിനെ കുറച്ചുകൊണ്ട് 40 അൽ അർബഊൻ എന്ന പേര് ഈ കിതാബിന് വെച്ചു എന്ന് മാത്രം. എന്നിരുന്നാലും ഇതിൽ 42 ഹദീസുകളാണ്. ഇന്ന് ഇൻഷാഅല്ലാഹ് അവസാനത്തെ ഹദീസാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ഈ ഹദീസ്, ഈ കിതാബ് ആരംഭിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ കിതാബിന്റെ യഥാർത്ഥ തുടക്കക്കാരൻ ഇമാം നവവി അല്ല, മറിച്ച് ഇമാം ഇബ്നു സലാഹ് ഒക്കെ ഒരുമിച്ച് കൂട്ടിയ ഹദീസുകളിലേക്ക് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ചില ഹദീസുകൾ ചേർത്തിട്ടാണ് അൽ അർബഊന നവവിയ എന്ന ഈ കിതാബ് ലോകത്ത് പ്രസിദ്ധമാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇൻഷാ അള്ളാഹ് ഇതിലെ അവസാനത്തെ ഹദീസാണ്. നമ്മൾക്ക് ആദ്യം ഹദീസ് വായിക്കാം. عن أنس بن مالك الأنصاري رضي الله عنه قال سمعت رسول الله صلى الله عليه وآله وصحبه وسلم يقول قال الله تعالى يا ابن آدم إنك ما دعوتني ورجوتني غفرت لك على ما كان منك ولا أبالي يا ابن آدم لو بلغت ذنوبك عنان السماء ثم استغفرتني غفرت لك يا ابن آدم إنك لو أتيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة رواه الترمذي وقال حديث حسن صحيح. ഇതാണ് പ്രിയപ്പെട്ടവരെ അൽ അർബഊന നവവിയിലെ അവസാനത്തെ ഹദീസ്. അൽ അർബഊന നവവിയിലെ അവസാനത്തെ ഹദീസ് നമ്മളിപ്പോൾ വായിച്ചതാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസിന്റെ തുടക്കത്തിൽ إنك ما دعوتني ورجوتني غفرت لك على ما كان منك എന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സുനൻ തിർമിദിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് إنك ما دعوتني ورجوتني غفرت لك على ما كان فيك എന്നാണ്. എന്നിരുന്നാലും അർത്ഥത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ആ ഒരു കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇതാണ് പ്രിയപ്പെട്ടവരെ അൽ അർബഊന നവവിയിലെ അവസാനത്തെ ഹദീസ്. അൽ അർബഊന നവവിയിലെ അവസാനത്തെ ഹദീസ് ആണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ചെയ്തിരിക്കുന്ന തെറ്റുകളിൽ നിന്നും നമ്മൾ ചെയ്തിരിക്കുന്ന ന്യൂനതകളിൽ നിന്നുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ചു മടങ്ങുന്നതിനെ സംബന്ധിച്ചും അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുക എന്നതിനെ സംബന്ധിച്ചും ഈ ഹദീസിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നു. ഉലമാക്കൾ പറയുന്നു, 41 ഹദീസ് ഉദ്ധരിച്ചതിനു ശേഷം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന 41 ഹദീസുകൾ ഉദ്ധരിച്ചതിനു ശേഷം 42-ാമത്തെ ഹദീസായിക്കൊണ്ട് ഈ ഹദീസ് ഉദ്ധരിക്കാനുള്ള കാരണം മുൻ പറയപ്പെട്ട ഹദീസുകൾ 41 ഹദീസുകളും നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തിന് ഏറ്റവും നല്ല കാരണം എന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് ഇമാം നോവി റഹ്മത്തുള്ളാഹി അലൈഹി 42-ാമത് ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത്. നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മൾ പിന്മാറണം, അതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം ചോദിക്കണം, നല്ല ഒരു അടിമയായിട്ട് മാറാൻ നമ്മൾക്ക് സാധിക്കണം എന്ന് ഇമാം നോവി റഹ്മത്തുള്ളാഹി അലൈഹി 42-ാമത്തെ ഹദീസിനോടെ നമ്മൾക്ക് പറഞ്ഞു തന്നതിന്റെ ഉദ്ദേശം മുൻ പറയപ്പെട്ട 41 ഹദീസുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ അതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ, അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ഏറ്റവും നല്ലത്. അതാണ് ഇമാം നോവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഉദ്ധരിച്ചതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് ചില ഉലമാക്കൾ വിശദീകരിക്കുന്നതായി നമ്മൾക്ക് കാണാം. നമ്മൾക്ക് ഹദീസിലേക്ക് കടക്കാം. അൻ അനസ് ബിനു മാലിക്കിൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു ഖാൽ, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അനസ് റളിയല്ലാഹു അൻഹു എന്നുള്ളത് ഏറ്റവും അധികം ഹദീസുകൾ റിവായത്ത് ചെയ്തിരിക്കുന്ന സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 13 വർഷം ഖിദ്മത്ത് എടുത്തിരിക്കുന്ന സ്വഹാബി, മഹാനായ പ്രഗത്ഭനായ സ്വഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ സുന്നത്തുകൾ ഒപ്പിയെടുക്കുകയും പിൽക്കാലഘട്ടത്തിൽ വന്ന താബിഈങ്ങളിലൂടെ ഈ ഉമ്മത്തിന് കൈമാറുകയും ചെയ്തിരിക്കുന്ന മഹത്തായ ആ സ്വഹാബി അനസ് റളിയല്ലാഹു അൻ, അദ്ദേഹത്തെ പറ്റിയൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കണം. തുടക്കത്തിലൊക്കെ നമ്മൾ ചിലപ്പോൾ സ്വഹാബികളുടെ ചരിത്രങ്ങൾ പറയാറുണ്ടായിരുന്നു, പക്ഷേ ദർസിന്റെ സമയം അധികരിക്കുന്നത് കാരണത്താലാണ് അതൊക്കെ നമ്മൾ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നമ്മൾ പറഞ്ഞിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകൾ അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കും. നമ്മൾ പൊതുവെ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്വഹാബി പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കും, അതാണ് പൊതുവെ നമ്മൾ ഹദീസായിട്ട് പറയാറുള്ളത്. ചില ഹദീസുകൾ സ്വഹാബി പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കും, പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ഉദ്ധരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുക, അൽ ഹദീസുൽ ഖുദുസി എന്ന് പറയുക, അല്ലെങ്കിൽ അൽ ഹദീസുർ റബ്ബാനി, അൽ ഹദീസുൽ ഇലാഹി എന്നൊക്കെ പറയുക. അതിൽപ്പെട്ട ഹദീസാണ് നമ്മൾ ഇൻഷാ അള്ളാഹ് ഇന്ന് പഠിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യബ്ന ആദം, യബ്ന ആദം എന്ന് പറഞ്ഞാൽ അല്ലയോ മനുഷ്യ, അല്ലയോ മനുഷ്യ, ഇന്നക മാ ദഉതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന മിൻക വലാ ഉബാലി. ഇവിടെ ഇബ്നു ആദം മനുഷ്യ എന്നുള്ള വിളികൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് ആരെയാണ്, അൽ മുസ്ലിമു അല്ലദി തബഅ റിസാലത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമ്മൾക്ക് എത്തിയിരിക്കുന്ന ആ ഒരു സന്ദേശം, ഹിദായത്ത്, അത് ജീവിതത്തിൽ സ്വീകരിച്ച് ഉൾക്കൊണ്ടിരിക്കുന്ന മുസ്ലിമിനെയാണ് ഈ ഹദീസിൽ ഉദ്ദേശിക്കുന്നത്. ഈ ഹദീസിൽ ഉദ്ദേശിക്കുന്നത് മുസ്ലിമിനെ സംബന്ധിച്ചാണ്. യബ്ന ആദം എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മുസ്ലിമെ, യബ്ന ആദം അള്ളാഹു സുബ്ഹാനഹു വതആല വിളിക്കുന്നു, മുസ്ലിമെ ഇന്നക മാ ദഉതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി. ഇന്നക മാ ദഉതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, നീ എന്നോട് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ദുആ ചെയ്താൽ, ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ നിന്റെ മാപ്പുകളൊക്കെ മറച്ചുവെക്കും, ഞാൻ നിന്റെ മാപ്പുകൾ മറച്ചുവെക്കും. ആഖിറത്തിലാണെങ്കിലും ദുനിയാവിലാണെങ്കിലും മാപ്പുകളും അതിനെ തുടർന്നുണ്ടാവുന്ന കാര്യങ്ങളും മറച്ചുവെക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ചെയ്തിരിക്കുന്ന തെറ്റുകൾ ആർക്കും കാണിച്ചു കൊടുക്കുകയുമില്ല, ആ തെറ്റുകളുടെ മേലിൽ നമ്മളെ ശിക്ഷിക്കുകയുമില്ല, ഇഹപര ലോകത്ത് ശിക്ഷിക്കുകയുമില്ല. ചില ആൾക്കാർ വെറും മഗ്ഫിറത്തിന് അർത്ഥം വെക്കാർ എന്താണ്, പാപമോചനം എന്ന് പറഞ്ഞ് ഒഴിവാക്കും. എന്താണ് പാപമോചനം എന്ന് പറഞ്ഞാൽ, ആ പാപത്തിൽ നിന്ന് മോചിതരാവുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മോശമായ സംസാരങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ സംരക്ഷിക്കുക. തെറ്റുകൾ കാരണം ജനങ്ങൾ നമ്മളുടെ അഭിമാനത്തിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. ജനങ്ങൾ നമ്മളുടെ തെറ്റുകൾ കാരണം അഭിമാനത്തിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം റബ്ബേ നീ ഉണ്ടാക്കാൻ പാടില്ല, മറിച്ച് ആ തെറ്റ് നീ മറച്ചു വെക്കണം. ഗഫറ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ സതറ എന്നാണ് അർത്ഥം. സതറ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക. അള്ളാഹുവേ, ആ തെറ്റ്, ഞാൻ ചെയ്തിരിക്കുന്ന പാപം നീ ജനങ്ങളുടെ കണ്ണിൽ നിന്ന് മറച്ചു വെക്കണം. ഈ ദുനിയാവിൽ അത് കാരണം എന്നെ നീ അവഹേളിക്കാൻ പാടില്ല, അത് കാരണം എന്നെ നീ ശിക്ഷിക്കാൻ പാടില്ല. ഇനി ആഖിറത്തിലെത്തിയാൽ അള്ളാഹുവേ അത് കാരണം നീ എന്നെ ശിക്ഷിക്കാൻ പാടില്ല. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുന്നത്. ഇന്നക മാ ദഉതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി. നീ എന്നോട് ആഗ്രഹം വെച്ചുകൊണ്ട്, പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിനക്ക് ഉത്തരം നൽകുമെന്ന ദൃഢബോധത്തോടുകൂടി നീ എന്നോട് ദുആ ചെയ്യുകയാണെങ്കിൽ നിനക്ക് മാപ്പ് നൽകാൻ, നിന്റെ തെറ്റുകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നിന്നെ ശിക്ഷിക്കാതിരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. വലാ ഉബാലി, ഞാൻ പരിഗണിക്കുകയില്ല. നീ എത്രമാത്രം തെറ്റ് ചെയ്യുന്നവനാണ്, നിന്റെ തെറ്റുകളുടെ ആധിക്യം എത്രത്തോളം ഉണ്ട്, ഇതൊന്നും ഞാൻ നോക്കുന്നില്ല. മറിച്ച് നീ എന്നോട് നല്ല രീതിയിൽ എന്നിലേക്ക് മടങ്ങി വന്ന് എന്നോട് ദുആ ചെയ്ത് പ്രതീക്ഷ വെച്ചുകൊണ്ട് എന്നോട് നീ ദുആ ചെയ്താൽ നിന്റെ ദുആക്ക് ഉത്തരം നൽകാൻ, നിന്റെ പാപങ്ങൾ മറച്ചു വെക്കാൻ ഞാൻ തയ്യാറാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദുസിയായ ഹദീസിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിലും ഇത്തരത്തിലുള്ള വചനങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. ഖുൽ, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തിനോട് ദുൽമ ചെയ്ത ആൾക്കാർ, സ്വന്തം ശരീരത്തിനോട് മോശമായ പ്രവർത്തനം ചെയ്തിരിക്കുന്ന ആൾക്കാർ, ഒരു വ്യക്തി തെറ്റു ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ ദ്രോഹിക്കുന്നത് ആരെയാണ്? അവന്റെ ശരീരത്തിനെയാണ്. അവന്റെ ശരീരത്തിനെ നരകത്തിന്റെ വിറകാക്കിക്കൊണ്ട് അവൻ മാറ്റുകയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, സ്വയം ശരീരത്തോട് ദുൽമ ചെയ്തിരിക്കുന്ന ആൾക്കാർ, മോശമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന എന്റെ അടിമകൾ. പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ സ്നേഹം എത്രമാത്രം വലുതാണ്, എത്രമാത്രം വലുതാണ് റബ്ബ് സുബ്ഹാനഹു വതആലയുടെ സ്നേഹം. ഈ ഒരു സാഹചര്യത്തിൽ പോലും അള്ളാഹു വിളിക്കുന്നത് എന്താണ്? സൂറത്തു സുമറിൽ, യാ ഇബാദി, എന്റെ അടിമകളെ, തെറ്റ് ചെയ്ത ആളായതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് വില കുറച്ചിട്ടില്ല, അല്ലെങ്കിൽ അവനെ പ്രതീക്ഷയുടെ കവാടം അടച്ചിട്ടില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് പറയുന്നു, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വയം ശരീരത്തിനോട് ദുൽമ ചെയ്തിരിക്കുന്ന, അക്രമം പ്രവർത്തിച്ചിരിക്കുന്ന, തെറ്റുകാരായ എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശാലമായ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ആരും നിരാശരാവേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ പാപങ്ങളും മാപ്പാക്കുന്നവനാണ്, മറച്ചുവെക്കുന്നവനാണ്, അത് കാരണം നിങ്ങളെ അവഹേളിക്കാത്തവനാണ്. അതുകൊണ്ട് ആ റബ്ബ് സുബ്ഹാനഹു വതആലയിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിന്റെ 1-ാമത്തെ ഭാഗത്തിൽ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന എന്താണ്? നമ്മൾ എത്ര തെറ്റ് ചെയ്തവരാണെങ്കിലും അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങുക, അള്ളാഹുവിനോട് നമ്മൾ മഗ്ഫിറത്ത് ചോദിക്കുക. പിന്നെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? അള്ളാഹു ഇവിടെ നമ്മോട് പറഞ്ഞു തന്നിരിക്കുന്നത്, നിങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു. നിങ്ങൾ ദുആ ചെയ്യണം, പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യലാണ് ഏറ്റവും പൂർണ്ണമായ കാര്യം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു കാര്യം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉറപ്പ് വേണം, അതെന്തായാലും എനിക്ക് ലഭിക്കും. രോഗം വന്ന് അവശനായി കിടക്കുന്ന ഒരു സഹോദരൻ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്യുന്നു, റബ്ബേ എനിക്ക് നീ ഷിഫ നൽകണം. ഇന്ന് പല ആൾക്കാരും പറയുന്നത് കേൾക്കാറുണ്ട്, പോയാലൊരു ദുആ കിട്ടിയാൽ ഷിഫ. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ അങ്ങോട്ട് പരീക്ഷിക്കാൻ പാടില്ല. മറിച്ച് നമ്മൾ ദുആ ചെയ്യുക, നമ്മുടെ മനസ്സിന് ഉറപ്പ് വേണം, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഷിഫ നൽകും. ആ ഒരു വിശ്വാസം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ വേണം. ഇന്ന് ചില ആൾക്കാരോടൊക്കെ ശരീഅത്ത് കൊണ്ടുവന്നിരിക്കുന്ന ചികിത്സകളെ സംബന്ധിച്ച് പറയുമ്പോൾ, ശരീഅത്ത് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ചികിത്സ, ഒരു അസുഖം വന്നാൽ, വയറിന് പ്രശ്നമുണ്ടായാൽ തേൻ കുടിച്ചോ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയും, ഞാൻ ഡോക്ടറെ കാണിക്കട്ടെ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ചില ആൾക്കാർ പറയും, ഞാനൊന്ന് ഡോക്ടറെ കാണിക്കട്ടെ, അല്ല നീ തേൻ കുടിക്കുക, അത് ഇൻഷാല്ലാ ഫലമുണ്ടാകും എന്ന് പറയുന്ന ചില ദാഇമാർ പോലും അങ്ങോട്ട് പറയുന്ന സംഗതി എന്താണ്? നീ തേൻ കുടിച്ചു നോക്ക്, ഫലമുണ്ടാകും. അഥവാ ഫലമില്ലെങ്കിൽ എന്താ, തേനല്ലേ കുടിക്കുന്നത്, വേറെ പ്രയാസമൊന്നുമില്ലല്ലോ. ഈ രീതിയിലുള്ള സംസാരങ്ങൾ ഒരിക്കലും അനുവദനീയമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഒരു ഷിഫാഇന്റെ മാർഗം, അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന രോഗശമനത്തിന്റെ മാർഗം ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ അതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാലോ എന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് റജ, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ ദൃഢമായ ആ ഒരു വിശ്വാസം, ആ ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുദുസിയായ ഒരു ഹദീസിൽ പറഞ്ഞതായി നമ്മൾക്ക് കാണാം, അന ഇൻദ ളന്നി അബ്ദി ബി ഫല്യളുൻ നബി മാ ഷാ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകൻ അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ പറയുന്നു, അന ഇൻദ ളന്നി അബ്ദി ബി, എന്നെ സംബന്ധിച്ച് എന്റെ അടിമ എന്താണോ കരുതുന്നത് അവിടെയാണ് ഞാൻ, എന്നെ സംബന്ധിച്ച് എന്റെ അടിമ എന്താണോ മനസ്സിലാക്കിയിരിക്കുന്നത് അവിടെയാണ് ഞാൻ. തേൻ കുടിക്കുന്ന സഹോദരന്റെ മനസ്സിൽ ഉറച്ച വിശ്വാസമുണ്ട്, എന്റെ റബ്ബ് സുബ്ഹാനഹു വതആല എനിക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന മാർഗമാണ് തേൻ, എനിക്ക് ശമനമായിക്കൊണ്ട് അവൻ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു മരുന്നാണ് തേൻ. അതുകൊണ്ട് തേൻ കുടിച്ചാൽ നിർബന്ധമായും എന്റെ രോഗം ഇൻഷാ അള്ളാഹ് മാറും എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് തേൻ കുടിക്കുന്നതെങ്കിൽ തീർച്ച ഇൻഷാ അള്ളാഹ് അള്ളാഹുവിനെ പാഴാക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൃഢമായ വിശ്വാസം, അള്ളാഹുവിലുള്ള അങ്ങേയറ്റമായ പ്രതീക്ഷ എനിക്ക് റബ്ബു സുബ്ഹാനഹു വതആല പൊരുത്തപ്പെട്ടു തരും. ദുആ ചെയ്യുമ്പോൾ ആ ഒരു ഉറപ്പ്. ശരീരത്തിന്റെ എവിടെയെങ്കിലും വേദനയുണ്ടായി, നമ്മൾ എന്ത് പറയും? ബിസ്മില്ലാഹ് 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 അവിടെ കൈവച്ചുകൊണ്ട് പറയും, പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ. അതിനുശേഷം 7 തവണ അഊദു ബിഇസ്സതില്ലാഹി വഖുദ് ശരരി മാ അജിദു വഹാദിർ. അത് ചെല്ലുമ്പോൾ നമ്മൾക്ക് ഉറപ്പ് വേണം, ഇൻഷാ അള്ളാഹ് എനിക്ക് ഈ രോഗം ഇത് പറയുന്നതിലൂടെ മാറും, അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റിത്തരും. അതല്ലാതെ മാറുന്നുണ്ടെങ്കിൽ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിരൽ വെച്ച് ചെയ്താൽ ഒരു എഫക്റ്റ് ഒരു പക്ഷെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുആന്റെ കൂടെ എപ്പോഴും നമ്മൾക്ക് ഉണ്ടാവേണ്ട സംഗതി എന്താണ്? റജ ഉണ്ടാവണം. അതാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നക മാ ദഉതനി വറജൗതനി ഗഫർതു ലക, നീ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിന്റെ പാപങ്ങൾ മാപ്പാക്കി തരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഹദീസിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മഗ്ഫിറത്ത് എന്ന് പറയുന്നത് ചില ആൾക്കാരെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പാപമോചനം എന്നൊറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞാൽ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരാ. അതല്ല യഥാർത്ഥത്തിൽ മഗ്ഫിറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല മറച്ചു വെക്കുക, അതാണ് ആദ്യത്തെ പടി. അതിനുശേഷം അതിന്റെ തുടർച്ചയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് നൽകാൻ അല്ലെങ്കിൽ കാരണമാക്കുന്ന ശിക്ഷയെ അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റി നിർത്തുക. ഇതൊക്കെയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അതല്ലാതെ കേവലം ഒരു പാപമോചനം അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാവൽ മാത്രമല്ല, അതിന് തോബ എന്നാണ് പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ആ ഒരു കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. മഗ്ഫിറത്തിന്റെ ഏറ്റവും നല്ല ഭാഗം എന്താണ്? മഗ്ഫിറത്തിന്റെ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഒരു തെറ്റ് നമ്മൾ മറച്ചു വെക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അവിടെ തോബ കൂടി ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത്. തോബയോടുകൂടി അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുക, അള്ളാഹുവെ എന്റെ തെറ്റ് നീ മറച്ചു വെക്കണം, എന്റെ തെറ്റിനെ കാരണം എന്നെ ശിക്ഷിക്കാൻ പാടില്ല, അള്ളാഹുവെ ഇനി ഒരിക്കലും ഈ തെറ്റിലേക്ക് ഞാൻ മടങ്ങുകയില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. അതുകൊണ്ട് മനസ്സിലാക്കുക, തൗബ വേറെയാണ്, മഗ്ഫിറത്ത് വേറെയാണ്, അള്ളാഹുവിന്റെ അഫു വേറെയാണ്. അഫു എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ എന്നെ ശിക്ഷിക്കാൻ പാടില്ല, ഇന്ന തെറ്റ് കാരണം എന്നെ ശിക്ഷിക്കാൻ പാടില്ല, അതാണ് അള്ളാഹു അഫു. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് അൽ അഫുവ് എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ശിക്ഷിക്കാതെ ഒഴിവാക്കുന്നവൻ. ഗഫൂർ ഗഫാർ അതേപോലെ തന്നെ ഗാഫിർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതും അള്ളാഹുവിന്റെ പേരുകളാണ്. അഫുവ് അള്ളാഹുവിന്റെ പേര്, അള്ളാഹുവിന്റെ അസ്മാകളിൽ പെട്ടതുപോലെ തന്നെ ഗാഫിറും ഗഫാറും ഗഫൂറും അള്ളാഹുവിന്റെ പേരുകളാണ്. ആ പേരുകൾ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നമ്മൾ ചെയ്തിരിക്കുന്ന തെറ്റുകൾ മറച്ചു വെച്ചുകൊണ്ട് അതിനെ തുടർന്നുണ്ടാവുന്ന കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിട്ടുവീഴ്ച നൽകുക. നമ്മളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് അള്ളാഹു മറച്ചു, ജനങ്ങൾ ആരെയും അറിയിച്ചു കൊടുത്തിട്ടില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അത് വെച്ചുകൊണ്ട് നമ്മളെ അവഹേളിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിന്റെ തുടർന്നുണ്ടാവുന്ന തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല മാപ്പാക്കി. അതാണ് എന്ത്? മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അഫ്വും മഗ്ഫിറത്തും രണ്ടും രണ്ടാണ്. തൗബ എന്ന് പറയുന്നത് എന്താ? ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ അതിലേക്ക് ഇനി ഒരിക്കലും മടങ്ങുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ ഉണ്ടാവുന്ന ആ ഒരു ഖേദമാണ് തൗബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അന്നദ്മു തൗബ, ഖേദമുണ്ടാവുക എന്നുള്ളതാണ് തൗബ. തൗബ, ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ ഇനി ഇൻഷാ അള്ളാഹ് ഒരിക്കലും എന്റെ ജീവിതത്തിൽ ആ ഒരു തെറ്റ് ഞാൻ ചെയ്യില്ല എന്നൊരു ദൃഢമായ തീരുമാനമെടുക്കുന്നതാണ് തൗബ എന്ന് പറയുക. അതുകൊണ്ട് അഫ്വും മഗ്ഫിറത്തും തൗബയും മൂന്ന് കാര്യങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ, യബ്ന ആദം, അല്ലയോ മുസ്ലിമേ, അല്ലയോ മനുഷ്യ, ഇവിടെ അതുകൊണ്ട് ഉദ്ദേശം മുസ്ലിമാണ്, ലൗ ബലഗത് ദുനൂബുക അനാനസ്സമാ ثم استغفرتني غفرت لك. ആദ്യം അള്ളാഹു എന്ത് പറഞ്ഞു? പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നീ എന്നോട് ദുആ ചെയ്താൽ നിനക്ക് ഞാൻ എല്ലാം മാഫാക്കി തരാം. അതിനുശേഷം അള്ളാഹു, ചില ആൾക്കാർക്ക് ഒരു സംശയം വരും, എന്റെ പാപങ്ങൾ ധാരാളമുണ്ട്, ഇതൊക്കെ അള്ളാഹു മാപ്പാക്കോ? അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലൗ ബലഗത് ദുനൂബുക അനാനസ്സമാ ثم استغفرتني غفرت لك, നിന്റെ തെറ്റുകൾ അനാനസ്സമാഇൽ എത്തിയാൽ, അസ്സഹാബൽ ആലി, അനാനസ്സമാ എന്ന് പറഞ്ഞാൽ ആകാശത്തോളം വാനോളം നിന്റെ തെറ്റുകൾ ഉയർന്നാലും, അതായത് നിന്റെ തെറ്റുകൾ അത്രയും അധികം ഉണ്ടെങ്കിലും, സുമ്മസ്തഗ്ഫർതനി, നീ എന്നോട് എന്നിട്ട് ദുആ ചെയ്താൽ, ഗഫർതു ലക, ഞാൻ നിനക്ക് മാപ്പാക്കി നൽകും, അല്ലെങ്കിൽ ഞാൻ നിനക്ക് ആ തെറ്റുകൾ മറച്ചു വെക്കും, നിന്റെ ആ തെറ്റുകൾ കാരണം ഞാൻ നിന്നെ ശിക്ഷിക്കുകയില്ല, ആ തെറ്റുകൾ കാരണം ഞാൻ നിന്നെ അവഹേളിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഇനിയും അവസരമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ഇനിയും അവസരമുണ്ട്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ആ തെറ്റുകൾ മറച്ചു വെക്കാൻ വേണ്ടി ആവശ്യപ്പെടുക, അവന്റെ അഫു ആവശ്യപ്പെടുക, സദാസമയം ജീവിതത്തിൽ തൗബ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. തൗബ പിന്തിക്കുക എന്നുള്ളത് തന്നെ തെറ്റാണ്. തൗബ പിന്തിക്കുക എന്നുള്ളത് തന്നെ തെറ്റാണ്. ചില ആൾക്കാർ എന്താ പറയാ, തെറ്റ് ചെയ്യുന്നില്ല പിന്നെന്തിനാ തൗബ, അങ്ങനെയല്ല. തൗബ എന്നുള്ളത് ഇബാദത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും തൗബ ചെയ്യാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പാപങ്ങളിൽ നിന്ന് സുരക്ഷിതനാക്കിയ വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം മഅസൂമാണ്, എന്നിട്ട് പോലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൗബ ചെയ്യാറുണ്ട്. അപ്പോൾ തൗബ എന്നുള്ളത് കേവലം തെറ്റ് ചെയ്താൽ മാത്രം ചെയ്യേണ്ടതല്ല, തെറ്റ് ചെയ്താൽ എന്തായാലും ചെയ്യണം. അതല്ലാത്ത സാഹചര്യങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യാം. അതൊരു ഇബാദത്ത് തന്നെയാണ്. നമ്മൾ സുന്നത്ത് നമസ്കരിക്കുന്നത് പോലെ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ ഒരു ഇബാദത്താണ് തൗബ ചെയ്യുക എന്നുള്ളത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യബ്ന ആദം, യബ്ന ആദം, അല്ലയോ മനുഷ്യ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖത്വായ ثم لقيتني لا تشرك بي شيئا لاتيتك بقرابها مغفره. എന്ന് പറഞ്ഞാൽ മുസ്ലിമേ, അല്ലെങ്കിൽ മനുഷ്യ, ഇവിടെ ഉദ്ദേശം മുസ്ലിമേ, ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖത്വായ, ഈ ഭൂമിയിൽ മൊത്തം നിറക്കുന്ന രീതിയിൽ, ബിമിൽ ഇൽ അർളി ഖത്വായ, ഈ ഭൂമിയിൽ മൊത്തം നിറക്കുന്ന രീതിയിൽ നീ പാപങ്ങളായിട്ട് വന്നാലും, ثم لقيتني لا تشرك بي شيئا لا تشرك بي شيئا, ഞാനുമായിട്ട് ഒരാളെയും പങ്കുചേർക്കാത്ത രീതിയിൽ നീ എന്റെ അടുത്തേക്ക് ചോദിച്ചു വന്നാൽ, എന്നെ നീ കണ്ടുമുട്ടിയാൽ, ലഅതൈതുക ബിഖുറാബിഹ മഗ്ഫിറ, ഈ ഭൂമി നിറച്ചും ഞാൻ നിനക്ക് പാപമോചനം തരാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അല്ലെങ്കിൽ ആ തെറ്റുകളൊക്കെ ഞാൻ മറച്ചു വെച്ചുകൊണ്ട് അത് കാരണമുള്ള ശിക്ഷയൊക്കെ ഞാൻ ഒഴിവാക്കി തരാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിന്റെ ആകെ ചുരുക്കം എന്താണ്? ഒരു അടിമ ജീവിതത്തിൽ എത്ര തന്നെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര തന്നെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും, ആ തെറ്റുകളൊക്കെ മാപ്പാക്കി നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തയ്യാറാണ്. പക്ഷേ നമ്മൾ സ്വീകരിക്കേണ്ട നിബന്ധനകൾ എന്താണ്? ഒന്ന്, മുഖ്ലിസുല്ലഹുദ്ദീൻ ലാ യുഷ്രിക്കു ബിഹി ഷൈആ, അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ട് ഒരു കാര്യത്തെയും നമ്മൾ പങ്കുചേർക്കാൻ പാടില്ല. ഒരു കാര്യത്തെയും, ഒന്നിനെയും പങ്കുചേർക്കണ്ട. അള്ളാഹുവിനോട് നേരിട്ടുകൊണ്ട് നമ്മൾ പാപമോചനം ചോദിക്കുക. ഒരു വലിയനെയും നമ്മൾക്ക് ആവശ്യമില്ല അള്ളാഹുവിനുമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ. ഒരു മലക്കിന്റെയും ആവശ്യമില്ല, ഒരു നബിയുടെയും ആവശ്യമില്ല, ഒരാളുടെയും ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നേരിട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾക്ക് പറയാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത്. പ്രവാചകനോട് ദുആ ചെയ്തുകൊണ്ട് പ്രവാചകൻ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യിപ്പിക്കാനുള്ള ഒരു മാർഗം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല, മറിച്ച് അത് ശക്തമായി വിലക്കുകയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. നമ്മൾക്ക് പഠിപ്പിച്ചു എന്നെന്താണ്? നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് ചോദിക്കുക, ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുക. ദുആ എന്ന് പറയുന്ന ഇബാദത്ത് ഒരു വലിയനോ, ഒരു ജിന്നിനോ, ഒരു മലക്കിനോ, ഒരു സ്വാലിഹനോ, ഒരു കുതുബിനോ ഒന്നും തന്നെ നമ്മൾ നൽകാൻ പാടില്ല, മറിച്ച് നൽകുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുക. നമ്മൾ ദുആ ചെയ്യുമ്പോൾ, ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ, ആ റബ്ബ് സുബ്ഹാനഹു വതആലയോട് മാത്രം ചെയ്താൽ, ജീവിതത്തിൽ ഒരു ശിർക്കും ചെയ്യാതിരുന്നാൽ, ഏത് കാര്യമാണെങ്കിലും ദുആ ചെയ്യുന്നത് അള്ളാഹുവിനോട് മാത്രം, ബലമേൽപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് മാത്രം, ബലിയർപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പേരിൽ മാത്രം, സത്യം ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പേരിൽ മാത്രം, ഇങ്ങനെ അള്ളാഹുവിന് മാത്രമേ നൽകാവൂ എന്ന് ശരീഅത്ത് പഠിപ്പിച്ചിരിക്കുന്ന എ ടു സെഡ് കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം നൽകിയാൽ, അള്ളാഹു നമ്മൾക്ക് പാപമോചനം നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സന്തോഷ വാർത്ത നൽകിയിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരാൾക്കും പങ്ക് നൽകാൻ പാടില്ല, അള്ളാഹുവിന് മാത്രം. രണ്ട്, ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചതായിരിക്കണം. നമ്മൾക്ക് തോന്നുന്ന കാര്യങ്ങളല്ല ചെയ്യേണ്ടത്, നമ്മൾക്ക് തോന്നുന്ന കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പല സംഭവങ്ങളും നമ്മൾക്ക് സ്വഹാബത്തിൽ നിന്ന് കാണാൻ സാധിക്കും. കുറച്ചാൾക്കാർ പള്ളിയിലിരുന്നു കൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദിക്ര ഹൽക്ക പോലെയുള്ള ഒരു സദസ്സ് അവരിരുന്നു കൊണ്ട് 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാ, 100 തവണ സുബ്ഹാനല്ലാ എന്ന് ഇങ്ങനെ അവർ ചൊല്ലുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശക്തമായിട്ട് അവരോട് വിലക്കി. ഇബ്നു മസ്ഊദ് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. അവരെന്താ പറഞ്ഞത്? യാ അബ അബ്ദുറഹ്മാൻ മാ അറദ്നാ ഇല്ലാ ഖൈറ, നമ്മൾ ഉദ്ദേശിക്കുന്നത് നന്മയാണ്, നമ്മൾ ചൊല്ലുന്നത് ദിക്റുകളാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കം മുരീദിൽ ഖൈറ ലം യുസീബ്, എത്രയോ ആൾക്കാർ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ നന്മയല്ല കരസ്ഥാക്കുന്നത്. നന്മയല്ല കരസ്ഥമാക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെയ്യുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാവണം. അതേപോലെ തന്നെ ഒരു സംഭവത്തിൽ കാണാം, ആരാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുള്ളയാണോ എന്ന് സംശയമുണ്ട്. ഒരു ദിവസം മസ്ജിദിലേക്ക് കയറിയപ്പോൾ ഒരു വ്യക്തിയുണ്ട് അസറിന് ശേഷം സുന്നത്ത് നമസ്കരിക്കുന്നു, അസറിന് ശേഷം സുന്നത്ത് നമസ്കരിക്കുന്നു. ആ വ്യക്തിയുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒന്നിക്കൽ ഇബ്നുൽ മുസയ്യിബ് അല്ലെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പോയിട്ട് പറഞ്ഞു, താങ്കൾ ചെയ്യുന്നത് സുന്നത്തിന് വിപരീതമാണ്, താങ്കൾ ചെയ്യുന്നത് തെറ്റാണ്. ആ സമയത്ത് നമസ്കരിക്കുന്ന വ്യക്തി ചോദിച്ചു, ഇന്ന് നമ്മുടെ നാട്ടിലെ ചില ഖുറാഫികളൊക്കെ ചോദിക്കുന്ന ചോദ്യം, അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് നൽകട്ടെ. ചോദിച്ച ചോദ്യം എന്താ, ഞാൻ ഈ നമസ്കരിച്ചതിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കൂ എന്ന് ചോദിച്ചു. ഞാൻ ചെയ്തിരിക്കുന്ന നമസ്കാരമല്ലേ, തെറ്റൊന്നുമല്ലോ, അത് കാരണത്താൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയാണെങ്കിൽ, ഒന്നിക്കൽ ഇബ്നു ഉമർ അല്ലെങ്കിൽ ഇബ്നു മുസയ്യിബ്, അവർ കൊടുത്ത മറുപടി എന്താ, സയുഅദ്ദിബുക അലാ മുഖാലഫതി സുന്നഹ, നീ മനഃപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരായി പ്രവർത്തിച്ച കാരണത്താൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കും. മനഃപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരായി കൊണ്ട് നീ ചെയ്ത കാരണത്താൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം മാപ്പാക്കി നൽകാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ നിബന്ധന, ചെയ്യുന്ന അമലിൽ ഇഖ്ലാസ്, രണ്ട്, ചെയ്യുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ചെയ്യണം. അതേപോലെ തന്നെ മനസ്സിൽ അള്ളാഹു അല്ലാത്ത ഒരാളെയും നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്ന സ്ഥാനം കൊടുത്ത് ബഹുമാനിക്കരുത്. അള്ളാഹുവിന് കൊടുക്കുന്ന മഹത്വം കൊടുത്ത്, അവന് നൽകുന്ന ഭയം കൊടുത്ത്, ഒരാളോടും അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്ത് വേറൊരാൾക്ക് ചെയ്ത്, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാതിരുന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്കെല്ലാം മാപ്പാക്കി തരാൻ വേണ്ടി തയ്യാറാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കണം. ഇതോടുകൂടി നമ്മുടെ ദർസ് അവസാനിച്ചു, അൽഹംദുലില്ലാ. ഇനി ഇൻഷാ അള്ളാഹ് ഈ 42 ഹദീസിന്റെ മുകളിൽ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള ചേർത്തിരിക്കുന്ന 8 ഹദീസുകളുണ്ട്, അസ്-സിയാദത്തു റജ്വി എന്ന് പറഞ്ഞിട്ട്, അത് ഇൻഷാഅല്ലാഹ് നമ്മൾക്ക് വരും ദർസുകളിൽ പൂർത്തീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു നസീഹത്ത്, ഈ പറയപ്പെട്ട ഹദീസുകൾ, 42 ഹദീസുകളും ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ധാരാളം മേഖലകൾ നമ്മൾ അൽഹംദുലില്ലാഹി ഹദീസുകളിലൂടെ അറിഞ്ഞു കഴിഞ്ഞു. ഈ ദർസുകൾ നിങ്ങൾ പൂർണ്ണമായി കേട്ടവരാണെങ്കിൽ ധാരാളം വിഷയങ്ങൾ അൽഹംദുലില്ലാഹ് പഠിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാകും. അത് എന്റെ ഇൽമിന്റെ മഹത്വം കൊണ്ടൊന്നുമല്ല, എനിക്ക് അത്രമാത്രം ഇൽമില്ലതാനും ഉലമാക്കളുടെ ദർസുകളിൽ നിന്നും കേട്ടതനുസരിച്ച് നിങ്ങൾ പറഞ്ഞു തന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതൊക്കെ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അൽ-അർബഊന നവവിയ പഠിപ്പിച്ചു എന്നൊരു ഹുങ്ക് എനിക്കുണ്ടാവാൻ ഒരിക്കലും പാടില്ല. അൽ-അർബഊന നവവിയ പഠിച്ചു എന്ന ഹുങ്ക് നിങ്ങളിൽ ആരെങ്കിലും പൂർണ്ണമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഉണ്ടാവാൻ പാടില്ല. മറിച്ച് പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരിക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ ഹയാത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക, അതൊക്കെ ജനങ്ങൾക്കിടയിൽ ജീവിപ്പിക്കുക, നമ്മൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ എത്തിക്കുക. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട ധാരാളം ആൾക്കാരുണ്ടാകും, അവർക്കും ഈ സുന്നത്തുകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ മാത്രം വിജയിച്ചാൽ മതി എന്നൊരു ബോധം നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ നോക്കിയാൽ ധാരാളം തെറ്റുകൾ ഇന്ന് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയോ പ്രശ്നങ്ങൾ. ഇതൊക്കെ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്താ ചെയ്യുക, നമ്മൾ എന്താ ചെയ്യുക? പ്രിയപ്പെട്ടവരെ, അതിലൊന്നും നമ്മൾ ആശ്ചര്യപ്പെടേണ്ടതില്ല. കാരണം തെറ്റുകൾ സംഭവിക്കും, കുറ്റങ്ങൾ സംഭവിക്കും. ലാ യതി യൗമുൻ ഇല്ലാ വല്ലദി ബഅദഹു ശർറു മിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഓരോരോ ദിവസവും മാറി മാറി വരുമ്പോൾ തെറ്റുകൾ ഈ ഭൂമിയിൽ അധികരിക്കും. അതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കും, ഷർറുകൾ സംഭവിക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഈ സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഒരു കാര്യം തീർച്ച, ഒരു ഉമ്മത്ത് എന്തായാലും അവസാന നാൾ വരെ ഖൈറിലും ഹഖിലുമായി ലോകത്ത് നിലകൊള്ളും. ലാ തസാലു ത്വാഇഫതു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. ഒരു സമുദായം അവസാന നാൾ വരെ ഈ ഭൂമിയിൽ നിലകൊള്ളുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ തീർച്ച അത് ഈ ലോകത്ത് നിലകൊള്ളുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ ദുഃഖിക്കേണ്ടതില്ല, നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യുക. തെറ്റുകൾ എത്ര തന്നെ അധികരിച്ചാലും നമ്മൾ അള്ളാഹുമായിട്ട് ബന്ധം വെക്കുക, ഈ ഒരു സിൽസില ലോകത്ത് നിലനിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന്റെ ഒരു കണ്ണിയാവാൻ, അതിന്റെ ഒരു ഭാഗമാവാൻ നമ്മൾ പരിശ്രമിച്ചാൽ അൽഹംദുലില്ലാഹ് അത് തന്നെ നമ്മൾക്ക് മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അവസാന നാളിൽ സുന്നത്ത് മുറുകെ പിടിക്കുന്നവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ നിന്ന് 50 ആൾക്കാരുടെ പ്രതിഫലമാണ്. 50 ആൾക്കാരുടെ പ്രതിഫലം പ്രവാചകന്റെ സ്വഹാബികളിൽ നിന്ന്. സ്വഹാബികൾ പോലും ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് അത് കേട്ടപ്പോൾ, സ്വഹാബത്ത് പോലും ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ അധികരിക്കട്ടെ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ അധികരിക്കും. കുറ്റങ്ങൾ അധികരിക്കും, ലോകത്ത് മോശത്തരങ്ങൾ വരും, മുസ്ലിം ഉമ്മത്തിന്റെ പ്രയാസങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളാണ്. ഉണ്ടായേ പറ്റൂ, ഉണ്ടാവുക തന്നെ ചെയ്യും. കാരണം അത് പ്രവാചക വചനങ്ങളാണ്, അത് പുലരുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയിഷ്ടപ്രകാരം പറയുന്നതല്ല, ഭൂമിയിൽ തെറ്റുകൾ അധികരിക്കാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് അല്ലാഹു അറിയിക്കുന്നതനുസരിച്ച് വമാ യൻതഖു അനിൽ ഹവ, സ്വയിഷ്ടപ്രകാരം പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഭൂമിയിൽ സംഭവിക്കും. പക്ഷേ ഇത് സംഭവിക്കുന്ന സമയത്ത് സ്വന്തം ദീനിട്ടേച്ച് നമ്മൾ പോവുകയല്ല വേണ്ടത്, മറിച്ച് എല്ലാ ഉഷാറോടുകൂടിയും മുന്നോട്ടേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച് മുമ്പോട്ടേക്കുള്ള പാത നമ്മൾ തയ്യാറാക്കുക. ഇസ്ലാമിന്റെ രാജപാത പ്രിയപ്പെട്ടവരെ അത് തന്നെ വിജയിക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഇസ്സത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ആര് ഭയപ്പെടുത്താൻ വന്നാലും, ആര് പ്രശ്നമുണ്ടാക്കാൻ വന്നാലും, ആര് ദുൽമ കാണിച്ചാലും, ആരെത്ര തെറ്റുകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചാലും, വല്ലാഹി സത്യം, ഈ ദീൻ ഇവിടെ നിലനിൽക്കും. അതിന്റെ ഇസ്സത്ത് ഓരോരോ ദിവസവും ഉയരും. അതിന്റെ റിഫഅത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. കാരണം ഈ ദീനിന്റെ സംരക്ഷണം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ്. സദാസമയം മനസ്സ് അള്ളാഹുമായിട്ട് ബന്ധമുണ്ടാക്കിയെടുക്കുക. ഒരാളെയും പേടിക്കാതെ ഹഖിനെ മാത്രം ജീവിതത്തിൽ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കാനും കൊണ്ടുവരുവാനും അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.